യോഹന്നാന്റെ സുവിശേഷം അതിന്റെ നാലാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ ഒന്ന് വായി. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു,
ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു.
ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു.
രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു.
മതി. നമ്മുടെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ആരാധന. നമ്മളെവിടെ ചെന്നാലും എല്ലാ മതവിഭാഗങ്ങളും തങ്ങളുടേതായ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവരുടേതായ ഒരു എക്സ്റ്റേണൽ ഫോം ഉണ്ട് ആരാധനയ്ക്ക്, ഒരു വർഷിപ്പിന്. സഹോദരൻ മുമ്പ് പറഞ്ഞതുപോലെ കരിസ്മാറ്റിക് ഒരു ഫെലോഷിപ്പിൽ ചെന്നപ്പോൾ അവിടെ അവരുടെ ഒരു ആരാധന അദ്ദേഹം അനുഭവിച്ചു, വിറ്റ്നസ് ചെയ്തു. എല്ലാ മതസമൂഹത്തോടുള്ള ബന്ധത്തിലും അവർക്കൊരു ആരാധനയുണ്ട്. ബുദ്ധമതത്തിന് അവരുടെ ഒരു ആരാധനയുണ്ട്, അതിനൊരു എക്സ്റ്റേണൽ ഫോം ഉണ്ട്. ഹിന്ദു മതത്തിൽ ആരാധനയുണ്ട്. എസ്പെഷ്യലി ക്രിസ്തീയ സഭകളെ സംബന്ധിച്ച് അവർ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ആരാധന. പെട്ടെന്നാണ് ആൾക്കാര് ആരാധന എന്നൊക്കെ അങ്ങ് പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുകയാണ്, ഞങ്ങൾ ആരാധിക്കാൻ പോവുകയാണ്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് എഴുന്നേറ്റ് ആരാധിക്കാം, ഞങ്ങളുടെ ആരാധന 10:10, ഇങ്ങനെയൊക്കെ നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ അടുത്ത് നിൽക്കുന്നവരാ. ഏത് സമയത്തും വേണേ നമുക്ക് ആരാധിക്കാം എന്ന നിലയിൽ എസ്പെഷ്യലി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ആരാധന അവരുടെ കയ്യിലൊതുങ്ങുന്ന ഒരു കാര്യമാണ്, കയ്യിലൊരുങ്ങുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആരാധന എന്ന ഒരു കാര്യം സംബന്ധിച്ച് ദൈവസഭയ്ക്കകത്ത്, എസ്പെഷ്യലി രക്ഷിക്കപ്പെട്ട ദൈവ സമൂഹത്തിന്റെ നടുവിൽ, അതിന്റെ ഇന്റേണൽ ആന്തരികമായ ഇന്റേണൽ ഫോമിനേക്കാൾ അതിന്റെ എക്സ്റ്റേണലായ ബാഹ്യമായ ആ ആരാധനയുടെ ഫോമിനാണ് കൂടുതൽ പ്രാധാന്യം. ചില ദിവസങ്ങളിൽ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ ആരാധന നല്ല രസമായിരുന്നു, നല്ലായിരുന്നു, നന്നായിരുന്നു. അത് കൂടുതലും ഒരു പക്ഷേ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആരാധന സംബന്ധിച്ച് യേശു പറഞ്ഞു വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആരാധനയുടെ പ്രത്യേകത യേശു അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പോൾ ആരാധന നടക്കുന്നിടത്തെല്ലാം അറിയുന്നതിനെയാണ് നമസ്കരിക്കുന്നതെന്ന് അർത്ഥമില്ല. ഈവൻ ഇൻ ദ ചർച്ച്, ദൈവസഭയ്ക്കകത്ത് പോലും. കാരണം ആരാധനയ്ക്ക് നമുക്കൊരു എക്സ്റ്റേണൽ ഫോം ഉണ്ട്, പദപ്രയോഗങ്ങളുണ്ട്, രീതികളുണ്ട്. പാട്ട് പാടുന്നത് ആരാധനയാണ്, കൈയടിക്കുന്നത് ആരാധനയാണ്, കൈപൊക്കുന്നത് ആരാധനയാണ്, ദൈവത്തിന് അങ്ങോട്ട് ആരോപിക്കപ്പെടാൻ കഴിയുന്ന പദപ്രയോഗങ്ങളുണ്ട്. സർവശക്തൻ, സർവജ്ഞാനി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്ന ശ്വാസവാൻ, ഇതെല്ലാം കൂടെ ചേർന്ന് വെച്ചാൽ നമുക്കും ഒരു ആരാധനക്കാരനാകാം എന്നിടത്ത് അറിയുന്നതിനെ നമസ്കരിക്കുന്നു എന്ന് അർത്ഥമാക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ആരാധനയ്ക്കകത്തുണ്ട്, ഇതെല്ലാം ആരാധനയ്ക്കകത്തുണ്ട്. പക്ഷേ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു നോ വാട്ട് ഈസ് വർഷിപ്പ്. ഇതെല്ലാം ഉള്ളപ്പോഴും നീ കറക്റ്റ് പദമാണ് ആരാധനയിൽ ഉപയോഗിച്ചത്, കറക്റ്റ് പാട്ടാണ് പാടിയത്, കറക്റ്റ് സമയത്താണ് നീ കൈ ഉയർത്തിയത്, പക്ഷെ അപ്പോഴും നീ അറിയാത്തതിനെയാണ് നമസ്കരിക്കുന്നത് എന്ന ഒരു വിരോധാഭാസം ആരാധനയ്ക്കകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ഇന്റേണൽ ഫോം, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അങ്ങനെയാണ് ആരാധനയിൽ എന്തറിയണം എന്നൊരു കാര്യം ഇതിന്റെ അകത്തുണ്ട്. എന്താണ് അറിയേണ്ടത്? നമ്മൾ ചിലയിടത്തൊക്കെ, ചില പ്രത്യേക സഭകളിലൊക്കെ ചെല്ലുമ്പോൾ അടുത്ത പാസ്റ്റേഴ്സ് ഒക്കെ പറയും, ബ്രദർ വചനപ്രകാരമാണ് ആരാധന നടക്കേണ്ടത്. എന്തുവായി വചനപ്രകാരമുള്ള ആരാധന എന്ന് നമുക്കറിയില്ല, പക്ഷെ ആരാധന വചനപ്രകാരമായിരിക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വചനപ്രകാരമാണ് ആരാധന ആകണമെങ്കിൽ അത് സംബന്ധിച്ച് അവർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്ങനെയായിരിക്കണം ആരാധന എന്നുള്ളത്. പക്ഷെ ആ കാര്യങ്ങൾ അറിയുന്നതും മനസ്സിലാക്കുന്നതല്ല ആരാധനയെ ആരാധനയാക്കുന്ന ഘടകം. അപ്പൊ ആരാധനയിൽ ഒന്നാമത് അറിയേണ്ട ഒരു കാര്യമുണ്ട്, വാട്ട് ഇസ് വർഷിപ്പ്. രണ്ട്, യേശു ആരാധന സംബന്ധിച്ച് പറയുന്നത് പിതാവിനെ ആരാധിക്കുന്നവർ അവനെ എങ്ങനെ ആരാധിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്? ആത്മാവിലും സത്യത്തിൽ. അതിൽ എല്ലാ അവസരങ്ങളൊന്നുമല്ല ഞാൻ എടുക്കുന്നത്, എന്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. ആരാധനയിൽ ഒരു സത്യമുണ്ട്. ഒന്ന്, ആരാധനയിൽ അറിയുന്ന ഒരു കാര്യമുണ്ട്, അറിഞ്ഞതിനെ നമസ്കരിക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ട്, ആരാധനയിൽ എന്തുണ്ട്? സത്യമുണ്ട്. ആരാധനയിലെ അറിയേണ്ട കാര്യം എന്താണെന്നും ആരാധനയ്ക്കകത്ത സത്യം എന്താണെന്നും നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ധ്യാനിക്കാം. എന്റെ ജീവിതം ആ ധ്യാനങ്ങളിലൂടെ വളരെ കുറെ കൂടെ ഫ്രീ ആയി. കർത്താവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ കുറെ കൂടെ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ആശങ്കകളുമുണ്ട്. നിങ്ങൾ അതിന് ഏത് നിലയിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. നാം ഓരോ സഭകളിൽ ചെല്ലുമ്പോൾ ആ സഭയ്ക്ക് ഒരു 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 ഫോം ഓഫ് വർഷിപ്പ് ഉണ്ട് അല്ലെ? നമ്മുടെ ഇവിടുത്തെ ഈ ഫോം അല്ല വേറൊരു ചർച്ച ചെല്ലുമ്പോൾ, ഇതൊന്നും അല്ല ഒരു CPM ചർച്ച ചെല്ലുമ്പോൾ, അവിടുന്ന് നമ്മൾ AG ചർച്ച ചെന്ന അവിടുത്തെ ഫോം അതല്ല. ഇതെല്ലാം കഴിഞ്ഞ് മാർത്തോമക്കാരുടെ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ആരാധനയുടെ ഫോം ഇതല്ല. അപ്പൊ ഇതെല്ലാം വ്യത്യസ്തമാണ്. അതിനെ നമുക്ക് അതിന്റെ വഴിക്ക് വിടാം. ആരാധന സത്യമായിരിക്കുന്നത് അതിന്റെ എക്സ്റ്റേണൽ ഫോമിലാണോ അതിന്റെ ഇന്റേണൽ ഫോമിലാണോ? ആരാധന സത്യമാകുന്നത് ആന്തരികമായ ഏതോ ഒരു കാര്യത്തെ സംബന്ധിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ട്രൂ. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, അവർ അതരം കൊണ്ട് തന്നെ, യെസ്, അവർക്കൊരു എക്സ്റ്റേണൽ ഫോം ഉണ്ട്, പക്ഷേ അവരുടെ ഹൃദയം ദൂരത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ആരാധനയിലെ പ്രധാനപ്പെട്ട ആരാധന സത്യമാക്കുന്ന ഘടകം യേശു അവിടെ പറഞ്ഞു കഴിഞ്ഞു. ദൈവം അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഹൃദയം. എന്താണ് ഹൃദയം? ഹൃദയം ആരാധനയുടെ പ്രധാനപ്പെട്ട ഘടകം ഹൃദയമാണ്. ആരാധനയെ സത്യാരാധനയാക്കുന്നത് ഹൃദയം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ആ ഹൃദയം കൊണ്ടുവന്ന ഇടത്ത് നിന്ന് അതിനെന്തുണ്ട്? കയ്യടിയുണ്ട്, പാട്ടുണ്ട്, കൈ ഉയർത്തലുണ്ട്, ആനന്ദമുണ്ട്, നൃത്തമുണ്ട്, അവന്റെ ദൈവത്തോട് പറയാൻ അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ലളിതമായ വാക്കുകളുണ്ട്, ഉന്നതമായ വാക്കുകളുമുണ്ട്. പക്ഷെ ആരാധന സത്യമാകുന്ന ഒരിടത്ത് നിങ്ങൾ വരണം പ്രിയമുള്ളവർ. ആരാധനയെ നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സത്യമാക്കുന്ന ഘടകം നിന്റെ ഹൃദയം. രണ്ട്, ആരാധനയെ സത്യമാക്കാൻ നിനക്ക് എന്തുണ്ടായിരിക്കണം? നീ നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അറിയണം. അറിയണം. ഒത്തിരി പാട്ടുണ്ട്. പാട്ടുകളെല്ലാം നമ്മൾ പാടുന്നെങ്കിലും നമുക്കത് അറിയണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 10-18 വർഷം മുമ്പ് പീനിയാലൂര് ചർച്ചിൽ ഒരു വീട്ടിൽ അവരുടെ ഭവന പ്രാർത്ഥന എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. എനിക്ക് പരിചയമുള്ള ഒരു വീടാണ്, അവരിന്ന് അവിടെ ഇല്ല. അപ്പൊ ആ വീട്ടിലെ ആന്റി ബേബി സിറ്റിംഗ്, പിള്ളേരെയൊക്കെ നോക്കുന്ന, കൊച്ചു കുഞ്ഞു കുഞ്ഞു പിള്ളേരെ, ജോലിക്ക് പോകുന്നവരുടെ എല്ലാം പിള്ളേരെ നോക്കുന്ന ഒരു ജോലി ചെയ്യുക, 10-15 പിള്ളേരുണ്ട്. അതുങ്ങളെല്ലാം അവിടെ കിടന്ന് ഭയങ്കര തവള കരയുന്ന പോലെ കരച്ചില്ല. പക്ഷെ ഇവിടെ യോഗം നടക്കുക. ആ വീട്ടിലെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. വീട്ടിലെ മൂത്ത മകൻ ആണ് ആരാധന ലീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കും, അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഏതാ അങ്ങേപ്പുറത്തെ മുറിക്കകത്ത് ഈ പിള്ളേരെല്ലാം മാക്കുമാക്കുന്ന കരയുന്നുണ്ട്. അവരുടെ മുകളിലാണ് അവന്റെ കണ്ണു മുഴുകും. അവരെ കണ്ണുരുട്ടി കാണിക്കുന്ന പ്രത്യേക രീതിയിൽ വടിയെടുത്ത് പൊക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു കൈത്തിരി പോൽ കത്തി, ആ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കാരണം അത് ഹൃദയഭേദമായ ഒരു അവസ്ഥയായിരുന്നു. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരു മാർവിൽ മറിഞ്ഞിടുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ അവൻ നോക്കുക. അപ്പം സാധാരണഗതിയിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഫോം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല. ഇന്ന് നന്നായിട്ട് പാടി, ഇന്ന് ആരാധിച്ചു, പക്ഷെ അത് സത്യാരാധനയല്ല. കാരണം ആരാധനയെ സത്യമാക്കുന്നതിന്റെ ഒന്നാമത്തെ ഘടകം പാട്ടല്ല പ്രിയമുള്ളവരെ, അതിന്റെ ഒന്നാമത്തെ ഘടകം ഹൃദയമാണ്. രണ്ട്, നീ അറിഞ്ഞതിനെയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ ചെലവിട്ടപ്പോൾ ദൈവം എന്നെ കൊണ്ടുപോയ ഒരു വേദഭാഗമാണ് 10 കൽപ്പന. ഞാൻ 10 കൽപ്പനയിലെ ചില കൽപ്പനകൾ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. കർത്താവ് കൽപ്പന 10 കൽപ്പന കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞ പ്രഥമമായ കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം. അതിന്റെ ഒന്നാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കാം, പക്ഷേ അത് കൂടുതൽ അനുയോജ്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. യാ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. I am the Lord, your God. ഞാനാണ് നിന്റെ കർത്താവും നിന്റെ ദൈവവും. അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഞാനാണ്. അടുത്ത വാക്യം, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ആരാധനയെ സംബന്ധിച്ച് ഞാൻ എന്തറിഞ്ഞു എന്ന കാര്യത്തിലേക്കാണ്. ദൈവം 10 കൽപ്പന കൊടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ കൽപ്പന തന്നെ ഐ ആം ദ ലോർഡ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബാക്കി വരുന്ന കൽപ്പനകളെല്ലാം തന്റെ അതോറിറ്റിക്ക് കീഴിലാണ്. അതുകൊണ്ടാണ് കർത്താവ് കൽപ്പന പറയുമ്പോൾ തന്നെ ഐ ആം ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. യേശു കൽപ്പനയെല്ലാം ചുരുക്കിയപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നമുക്കതിനെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, ആരാധിക്കണം എന്നും വേണേ ആ പദം അവിടെ ചേർക്കാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, എന്നെയല്ലാതെ മറ്റൊരൊന്നിനെ നീ ആരാധിക്കരുത്. മറ്റൊന്നിന്റെ എങ്കിലും രൂപമോ രൂപസാദൃശ്യമോ നീ ഉണ്ടാക്കിയാൽ അത് വിഗ്രഹമാ. ഞാനത് 4 തലമുറ വരെ സന്ദർശിക്കാൻ തക്കവണ്ണം ഡീപ്പാ. ഐ ആം യുവർ ലോർഡ്, ഐ ആം യുവർ ഗോഡ്, ആൻഡ് ഐ ആം യുവർ റെഡീമർ. പ്രിയമുള്ളവരെ, ദൈവം എന്തിനാണ് തന്നെ സ്നേഹിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചെന്നറിയാം? ആരെങ്കിലും അങ്ങനെ പുറപ്പെടുവിക്കോ? ഞാൻ എന്റെ മോനെ വിളിച്ച് നിർത്തിട്ട് പറയാടാ, എന്നെ സ്നേഹിച്ചോണം, ഇതെന്റെ കൽപ്പനയാ എന്ന് പറഞ്ഞ എന്താ? തിരീശ്വരവാദികളായ ആൾക്കാർ പലയിടത്തും പല സമയത്തും ചോദിച്ചിട്ടുണ്ട്, യുവർ ഗോഡ് ഡിമാൻഡ്സ് യുവർ ലവ്. പിറ്റിഫുൾ. നിന്റെ ദൈവം ആരാധന ചോദിക്കുന്നു, നിന്റെ ദൈവം സ്നേഹിക്കാൻ നിന്നോട് പറഞ്ഞു കിടക്കുന്നു. ഗതികേട്. അപ്പൊ ഞാൻ അത് മനസ്സിൽ വായിച്ചപ്പോൾ എന്താണ് ഈ 10 കൽപ്പന എന്നൊന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി. What is 10 commandments? ഇതെന്തുകൊണ്ട് സുപ്രീമായിട്ടിരിക്കുന്നു? ദൈവം എന്തുകൊണ്ടാണ് ഈ കൽപ്പനയോട് ചേർത്ത് ശാപങ്ങളും പറഞ്ഞിട്ടുണ്ട്? നീ ഇത് ചെയ്തില്ലെങ്കിൽ പോക്കാ, ഇത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും. അത് വളരെ തീഷ്ണതയോടുകൂടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്റെ കൽപ്പനകളൊക്കെ. ഒരു കൽപ്പന പറഞ്ഞ ശേഷം അതിന് എക്സ്പ്ലനേഷൻസും ഉണ്ട്. നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്നത് ഇന്നത് സംഭവിക്കും. നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്നെ കൺമുമ്പിൽ വെക്കുന്നെങ്കിൽ 1000 തലമുറ വരെ അതിന്റെ ഐശ്വര്യം ഉണ്ടാവും. So he demands worship. He demands your love. എന്തുകൊണ്ടാണെന്നറിയോ? നാം ദൈവത്തെ ആരാധിക്കണമെന്നും സ്നേഹിക്കണമെന്നും എന്ന ഉത്തരവാദിത്തം പാപം മുഖാന്തരം നമ്മൾ മനസ്സിലാക്കാതെ പോയിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. മനസ്സിലായോ? ദൈവത്തെ ഞാൻ ആരാധിക്കണമെന്ന എന്റെ ഉത്തരവാദിത്തം, എന്റെ കടപ്പാട് ഞാൻ മനസ്സിലാകാതെ വണ്ണം പാപം അത്ര കണ്ട് എന്റെ ഹൃദയത്തെ വികലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് തന്റെ സ്നേഹത്തിൽ നിന്ന് അതൊരു കൽപ്പനയായിട്ട് പറയണം, പറയേണ്ടി വന്നു. സാധാരണ വീണുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാനെന്തിനാ ദൈവത്തെ സേവിക്കണ്ടേ? ഞാനെന്തിനാ ദൈവത്തെ ആരാധിക്കണ്ടേ? ഞാനെന്തിനാ ദൈവത്തോട് വിശ്വസ്തനാകണ്ടേ എന്ന ഒരു ചിന്ത പാപം മുഖാന്തരം അവന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാപം വികലമാക്കിയ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ഒരുവന് ദൈവത്തെ ഞാൻ ആരാധിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ചിന്ത തന്നെ അവന്റെ ഉള്ളിൽ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ദൈവം കൽപ്പനയുടെ രൂപത്തിൽ അതിനോട് ചേർന്ന് ശാപവാക്കും അതിനോട് ചേർന്ന് അനുഗ്രഹവാക്കും പറഞ്ഞുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് തന്റെ തീവ്രമായ താല്പര്യത്തെ അടിച്ചേൽപ്പിക്കുകയല്ല കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ നിലയിലാണ് നിങ്ങൾ കൽപ്പനയെ വായിക്കേണ്ടത്. ദൈവത്തിന് നിന്റെ സ്നേഹം ഡിമാൻഡ് ചെയ്യാൻ അവകാശമുണ്ടോ? യെസ്. ദൈവത്തിന് നിന്റെ ആരാധന ഡിമാൻഡ് ചെയ്യാൻ അവകാശമുണ്ടോ? ഉണ്ട്. ആ കാരണം പറഞ്ഞാണ് കൽപ്പന തുടങ്ങുന്നത്. എന്താണ്? ഒന്നുകൂടെ നമുക്ക് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അയാം ദ ലോർഡ്, ശ്രദ്ധിക്കുക, അയാം ദ ലോർഡ്, ഞാൻ കർത്താവാകുന്നു. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച എന്നെ നീ സുബോധത്തോടെ ആരാധിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതിനെ മനസ്സിലാക്കാതെ വണ്ണം പാപം നിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ടുഡേ ഐ കമാൻഡ് യു, ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, ഐ ആം ദ ലോർഡ്, ഞാനാണ് കർത്താവ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നീ എന്താ അറിയേണ്ടതെന്നറിയോ നിന്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ? ഹി ഈസ് ലോർഡ്, അവൻ കർത്താവാണ്. ലോർഡ് എന്ന വാക്ക് മൂന്ന് കാര്യങ്ങളെ കുറിക്കുന്നതായിട്ടാണ് എന്റെ മനസ്സ് പറയുന്നത്. ഒന്ന്, അതോറിറ്റി, ഡൊമീനിയൻ, പവർ. എന്തൊക്കെയാണ്? അതോറിറ്റി, ഡൊമീനിയൻ, പവർ. ഞാനാണ് കർത്താവ്, സകലത്തെയും സൃഷ്ടിച്ചവൻ ഞാനാ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് മന്ത്രിയായവൻ ആർ? അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നിങ്ങൾക്ക് റോമാലേഖനം അതിന്റെ 11:36 വാക്യം വായിക്കാം. ലോർഡ് എന്ന വാക്ക് പറഞ്ഞ ശേഷം അവിടെ പറയുന്നൊരു വാക്കുണ്ട്, റോമൻസ് 11:36.
സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ.
സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും. എല്ലാ ഡൊമീനിയനും എല്ലാ ആധിപത്യവും അവന്റെ. ഐ ആം ദ ലോർഡ്. സകലതും അവനാലും അവങ്കിലേക്കും അവനിൽ നിന്നും അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അതിന്റെ അടുത്തത്, അടുത്ത വാക്യം,
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്.
ഒരു മിനിറ്റ്, അതിന്റെ മുകളിലുള്ളൊരു വാക്യം, അവന് മന്ത്രിയായവനാർന്നുള്ള ഒരു വാക്യം,
34. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ,
അവന് മന്ത്രിയായവൻ
ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? സകലവും അവനിൽ നിന്നും
യെസ്
അവനാലും അവങ്കിലേക്കുമാകുന്നു.
അവന് മന്ത്രിയാകാൻ ആർക്കും പറ്റത്തില്ല. സകലതും അവന്റെ കയ്യാൽ സൃഷ്ടിക്കപ്പെട്ടത്, അവനിൽ നിന്നാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്.
ഐ ആം ദ ലോർഡ്.
ഞാൻ ഈ വാക്യം വായിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു വാക്യം എന്നറിയാം, ഈ ഒരൊറ്റ വാക്കുകൊണ്ട് നിന്നെ പിടിച്ച പിടിയാൽ കർത്താവിനെ നിർത്താം. പക്ഷെ അവൻ അങ്ങനെ പിടിച്ച് നിർത്തിയില്ല. അടുത്ത വാക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇത് മതി, ഇത് മതി, നിന്നെ എല്ലാം ഉണ്ടാക്കി സൃഷ്ടിച്ച് സകലതും എന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഐ ഹാവ് ദ അതോറിറ്റി, ഐ ഹാവ് ദ ഡൊമീനിയൻ, ഐ ഹാവ് ദ പവർ, ഐ ആം ദ ലോർഡ് എന്നൊരൊട്ട വാക്ക് പറഞ്ഞു നിർത്തിയാൽ സകലരെയും കർത്താവിനെ തന്റെ ചൊൽപ്പൊടിയിൽ കൊണ്ട് നിർത്താമായിരുന്നു. പക്ഷെ കർത്താവ് ലോർഡ് എന്ന് പറഞ്ഞ ശേഷം മറ്റൊരു വാക്കിലേക്ക് താൻ പെട്ടെന്ന് മാറുക. ഗോഡ്, ഐ ആം ദൈ ഗോഡ്, ഞാൻ നിന്റെ ദൈവമാകുന്നു. സകല അതോറിറ്റി അവന്റെ, സകലതും അവനാ ഒരുക്കിയത്. അവന് നശിപ്പിക്കാം, ഉന്മൂലനം ചെയ്യാം, ഉണ്ടാക്കാം, അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. കുശവന് കളിമണ്ണിനോടുന്നതുപോലെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തവണ്ണം അവൻ ലോർഡാ. പക്ഷെ രണ്ടാമത്തെ പദം എന്നെ വളരെയധികം ത്രസിപ്പിച്ച, ത്രില്ല് ചെയ്തൊരു വാക്കാം, ഐ ആം ദ ലോർഡ് ദൈ ഗോഡ്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇവിടെ ഇരിക്കുന്ന ഏത് പുലിയോളെ പുലി പോലെ നടക്കുന്ന മനുഷ്യനെയും, എടാ ഞാനാടാ ലോർഡ്, ഇരിടാ എന്ന് പറഞ്ഞ ഇരുത്താനും പാടാ എന്ന് പറഞ്ഞ പാടാനും അധികാരമുള്ള കർത്താവ് പറയുകയാണ്, നീ എന്നെ ആരാധിപ്പാൻ, എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കത്തക്കവണ്ണം, ഐ ആം ദ സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ, എനിക്ക് മുകളിൽ നിനക്ക് അന്വേഷിക്കാൻ ഒന്നുമില്ല കുഞ്ഞെ, എനിക്ക് മുന്നിൽ, എനിക്ക് മുകളിൽ നിനക്ക് ആരാഞ്ഞറിയുവാൻ ഒന്നുമില്ല. സകലത്തിന്റെയും മുകളിൽ ആർക്കെങ്കിലും ലോകത്ത് കർത്തൃത്വം ഉണ്ടെങ്കിൽ അതെനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും കർത്താവ് ഒന്നുകൂടെ താന്നു വന്നു. ഈ ഗോഡ് എന്ന വാക്ക് നമ്മൾ സാധാരണഗതിയിൽ ഒരു സുപ്രീം വേർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ വേദോസം വായിച്ചപ്പോൾ ഗോഡ് എന്ന വാക്ക് കുറച്ചും കൂടെ ഒരു 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 ഗ്രേഷ്യസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേദവശം. ലോർഡ് എന്ന് പറയുന്നിടത്ത് ഒരു ഡൊമിനിയൻ ഉണ്ട്, ഒരു ആധിപത്യം ഉണ്ട്. പക്ഷെ ഗോഡ് എന്ന് പറയുന്നിടത്ത് കർത്താവ് എന്താ ചെയ്യുന്നറിയോ? കുറച്ചുകൂടെ ഗ്രേഷ്യസ്. കർത്താവ് താഴേക്ക് വരിക, ഈ പിടിച്ച പിടിയാൽ എനിക്ക് നിന്നെ നിർത്താവെങ്കിലും ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് ഐ ആം യുവർ ഗോഡ്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഗോഡ് എന്ന പദത്തെ നിങ്ങൾ നിങ്ങളുടെ റിലേഷനുമായിട്ടാണ് കർത്താവ് കാണുന്നത്. എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാവോ? നമ്മള് ദൈവം പറയുന്നിടത്തൊക്കെ ദൈവം ഒരു പദം പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും നമ്മുടെ കൂടെ നിന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് ഗോഡ്. നമ്മളെ റിലേറ്റ് ചെയ്യുന്ന ഒരു പദപ്രയോഗമാണ് ഗോഡ്. When he speaks that I am Lord, നമ്മുടെ മേലുള്ള കർത്തൃത്വത്തിന്റെ മുഴുവൻ അധികാരത്തെ വെച്ച് പുലർത്തിക്കൊണ്ട് അത് പറയുന്നു. പക്ഷെ താൻ ദൈവം എന്ന് പറയുമ്പോൾ, അതുകൊണ്ടല്ലേ നമ്മള് യെരമ്യാവിന്റെ പുസ്തകത്തിലല്ലേ അല്ലെ 31 നമ്മൾ വായിക്കുന്നില്ലേ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക്. യെസ്, അവിടെ ഗോഡ് എന്ന് പാവം ഗ്രേഷ്യസ് ആയിട്ടാ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ദൈവമാ. പൊതുവെ നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് കാണാൻ സാധാരണ മനസ്സിൽ വരുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ ഗോഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഗ്രേഷ്യസ് ആയിട്ട, റിലേഷൻ ആയിട്ട്. ഐ ആം യുവർ ഗോഡ്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? എന്റെ അർത്ഥം, ഞാൻ നിനക്ക് ദൈവമാണ് എന്ന് അവൻ നിന്റെ മേൽ ക്ലെയിം ചെയ്യുന്നത് പോലെ നിനക്ക് അങ്ങോട്ടും പറയാൻ കഴിയും, ഞങ്ങളെ നിന്റെ ജനം കൂടെയാണെന്ന്. ദാറ്റ് ഈസ് റിലേഷൻ. മനസ്സിലായ? ഭർത്താവ് പറയ, എടി ഞാൻ നിന്റെ ഭർത്താവാടി എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തും കൂടെ വെച്ചോണ്ടാ ഞാനിത് പറയുന്നറിയോ? ഞാനേ നിങ്ങളുടെ ഭാര്യയും കൂടെയാ എന്ന് പറയാനുള്ള നിനക്കുള്ള സ്വാതന്ത്ര്യം കൂടെ വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, ഐ ആം യുവർ ഗോഡ്. പ്രൈസലോ. ഈ ഭയാന്ത ലോഡ് എന്ന് പറഞ്ഞാണ് കൽപ്പനയെല്ലാം വരുന്നതെങ്കിൽ നമ്മുടെ കാര്യം പോക്കായിരുന്നു. But he comes down there, I am your God. ഞാൻ നിന്റെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ദൈവമാടാ എന്ന് ദൈവം പറയുമ്പോൾ നിനക്ക് അങ്ങോട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ വെച്ചുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഐ ആം യുവർ ഗോഡ് എന്ന്. Hallelujah. Do you experience, നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടോ? The graciousness. One is God's dominion. I am the Lord. One is His mercy, His relation, His graciousness. I am your God. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ദൈവമാണ്. നിങ്ങളുടെ ഈ കൊച്ചുമക്കളോട് പറയുമ്പോഴല്ല അപ്പന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞത് അല്ലേ? ഇസഹാക്കിന്റെ അടുത്ത് വന്നു പറഞ്ഞതാ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. യാക്കോബിന്റെ അടുത്ത് എന്നും പറഞ്ഞതാ ഞാൻ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവം, അവരുടെ ദൈവം ഞാൻ നിങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത് പറയുന്നത്, ഇത് മൂന്നു കാര്യം പറഞ്ഞ ശേഷമാ അവൻ അവരോട് കൽപ്പന പുറപ്പെടുവിക്കുന്നു. മൂന്നാമത് പറഞ്ഞു, ഞാൻ നിന്നെ നിന്റെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. ഐ ആം ദ റിഡീമർ. That is much more closer to us. നമ്മളോട് ഒന്നുകൂടെ ചേർന്ന് കിടക്കുന്ന ഒരു പദവാ. നിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് അത്. ഹല്ലേലൂയ. നോക്കൂ, കർത്താവ് ലോർഡ് എന്ന് പറഞ്ഞ ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ തന്നെ കൊണ്ടുവന്ന ശേഷം അവസാനം പറയുകയാണ്, നിനക്ക് മാറി നിൽക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ നിന്റെ ഉള്ളിൽ വീണ്ടെടുപ്പ് നടത്തിയ. ഐ ആം യുവർ ഡെലിവറർ, ഐ ആം യുവർ റിഡീമർ.
That God tell you, there should not be any other God before me.
ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നുവെങ്കിൽ നീ അറിയേണ്ടത് ഇവിടെയാ. You know your Lord, know your God, know your Redeemer. ഈ മൂന്ന് തലത്തിൽ അവനെ അറിയുമ്പോൾ ഈ വലിയ ദൈവത്തിന്റെ താല്പര്യവും എന്നെ കുറിച്ചുള്ള സ്നേഹവും എന്നെ കുറിച്ചുള്ള ഉദ്ദേശവും ഞാൻ ആഴമായിട്ട് തിരിച്ചറിയുമ്പോൾ അവൻ പറയുന്ന ഏത് കാര്യത്തിനും അത് കേൾക്കാതിരിക്കാത്ത വണ്ണം എന്നെ തളച്ചിടാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല.
നോ കമാൻഡ്മെന്റ്,
നോ ലോ. നിങ്ങൾ അങ്ങനെയാണ് ആ കമാൻഡ്മെന്റിനെ വായിക്കേണ്ടത്. നിങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ നമ്മൾ 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സകലർക്കും സകലരെയും അവരുടെ വഴിയിൽ നടക്കുവാൻ അനുവദിച്ചു, എങ്കിലും ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ആ വാക്കിയൊന്ന് വായിക്കാം. വായിക്കാത്തവർക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർക്ക് അത് പ്രയോജനമായിരിക്കും. എന്റെ 14:17.
എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും.
ഓ, ശ്രദ്ധിക്കൂ. As a God, അവൻ എന്താ ചെയ്യുന്ന അറിയാവോ? ആകാശത്ത് നിന്ന് മഴ, ഫലപുഷ്ടിയുള്ള കാലം, ആഹാരം, സന്തോഷം നൽകി നിന്നെ തൃപ്തനാക്കുന്നു. പ്രിയ ദൈവവൈദലെ, നിന്റെ മുകളിൽ അവൻ മൂടിയിരിക്കുന്ന ദൈവ. ഇനി അതിന്റെ 17:25 അവൻ നിന്നെ ക്ലെയിം ചെയ്യുമ്പോൾ അവൻ നിന്നോട് പറയുന്ന കാര്യങ്ങളാണ്. 17:25
ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകിയാൽ.
When he said that I am the Lord and God, അവൻ അർത്ഥമാക്കുന്ന എന്താണെന്നറിയോ? കുഞ്ഞേ, കാലങ്ങൾ, സന്തോഷം, ആഹാരം, മഞ്ഞ്, മഴ, ഫലഭൂഷ്ടി നൽകുന്ന
കർത്താവ് ഞാനാണ്.
2, എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ അവൻ മാത്രം. അങ്ങനെയാണെങ്കിൽ നിന്റെ മൂക്കിന്റെ ഉള്ളിൽ ഇപ്പോൾ നീ കൊണ്ടു നടക്കുന്ന ജീവശ്വാസം, നിന്നെ ഇപ്പോൾ സുബോധമുള്ളവനായി നിലനിർത്തുന്ന ആ ഘടകം, നിന്നെ ആരോഗ്യമുള്ളവനായി ഇപ്പോൾ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ശ്വാസം,
അത് കുഞ്ഞെ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ലഭിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഐ ആം യുവർ ലോർഡ് ആൻഡ് യുവർ ഗോഡ്.
പക്ഷെ എനിക്ക് 3 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഒന്നുകൂടെ വന്നിട്ട് പറയാം, നിന്നെ സംബന്ധിച്ച് നീ എന്നെ ആരാധിക്കാൻ വരുമ്പോൾ
സംതിങ് വെരി പേഴ്സണൽ ടു യു ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. നിനക്ക് അടിമ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ ഇറങ്ങി വന്ന് വിടിവെച്ചവനും കൂടെയാണ്.
ഇസ്രായേലിനും ഇസ്രായേലിലും ഒരു പ്രതീക്ഷ, അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ല, വിഭാവനം പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നൊരു മോചനം, ഒരു പ്രതീക്ഷയിൽ അവർക്ക് അങ്ങനെ ഒരാളില്ല. പിന്നെ അവർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്ടിക ചൂളയിൽ പണി ചെയ്യുക, വീട് വരിക, പണി ചെയ്യുക. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയ ചിന്ത മനസ്സിൽ കയറിയാൽ ഉടനെ പണി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരാരും ആ പരിപാടിക്ക് പോകത്തില്ല. അവിടെ കിടന്ന് മരിക്കുക എന്നതിനപ്പുറത്തും മറ്റൊന്നും സ്വപ്നം കാണാത്ത ഒരു ജാതി. ഇവിടെ മരിക്കുക, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം രാത്രിയിൽ അവരൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് നാളെ കുറിച്ചൊരു പ്രത്യാശയില്ല, ജീവിതത്തിനൊരു പ്രത്യാശയില്ല. അവർക്ക് മാക്സിമം പോകാൻ അവിടെ ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? മാക്സിമം അവർക്ക് വളരാനുള്ള അവസ്ഥ, ഒരു നല്ല അടിമയായിട്ട് വളരാ. അതിനപ്പുറത്തൊരു ഒരു ചാൻസ് ഇല്ല. ദർ ഇസ് നോ പോസിബിലിറ്റി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾക്ക് ജീവിതത്തിൽ വളരാനുള്ള മാക്സിമം ഓപ്പർച്യൂണിറ്റി ഒരു അടിമയാണ് എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന് എന്താ
ഒരു കാരണം? അവിടേക്ക് കർത്താവ് വന്നിട്ട് പറയാണ്, അടിമ വീടായ നിന്നെ.
നിനക്ക് ഫറവോൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ടിവിക്കകത്ത് വരുന്ന ഫറവോൻ അല്ല. ഫറവോൻ എന്ന് പറയുമ്പോൾ ഇരുമ്പുലയാ, ഇരുമ്പുലയാ. നോബഡിക്ക്, ലോകത്തിലുള്ള ഒരു സാധാരണക്കാരന് ഡെലിവർ ചെയ്യാൻ കഴിയാത്ത ഇരുമ്പുലയാ ഫറവോൻ.
നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ ഞാൻ നിന്റെ ജീവിതത്തിന്റെ നടുവിലേക്ക് കൊണ്ടുവന്നു.
അതാ ഞാൻ പറഞ്ഞത്, ജീവിക്കാൻ ഒരു കാരണവും ഇല്ലാത്തവന് കർത്താവ് ജീവിക്കാൻ ഒരു കാരണം കൊണ്ടുവന്നു. കമോൺ, നീ എഴുന്നേൽക്ക. നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ല, രക്തത്തിൽ കുളിച്ചു കിടക്കാറ്, ഞാൻ നിന്നോട് പറഞ്ഞു നീ എഴുന്നേൽക്ക, ജീവിക്കുക. Yes, I am the Redeemer. ഞാൻ അവിടെ നിന്നെ എഴുന്നേൽപ്പിച്ചു, നിന്റെ ചെങ്ങല പൊട്ടിച്ചു, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നു, സകല ജാതികൾക്ക് നിന്നെ ഞാൻ ഒരു അത്ഭുത വിഷയമാക്കി. ആരെയാ? രാവിലെ എഴുന്നേറ്റാലും ഉച്ചയ്ക്ക് എഴുന്നേറ്റാലും വൈകിട്ട് എഴുന്നേറ്റാലും ഒറ്റ ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജനം,
അടിമത്തം.
അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം അത് വായിക്കുമ്പോൾ ഇസ്രായേൽ വായിക്കുന്ന പോലെയല്ല അത് വായിക്കുന്നത്. ഇസ്രായേലിന് മാക്സിമം പോയാൽ അറിയാവുന്ന ഭീകര ജീവി എന്ന് പറയുന്നത് ഫറവോൻ മാത്രമാ. നമുക്ക് ആ സ്ഥാനത്ത് അതിനേക്കാൾ വലിയൊരുത്തിൽ നിന്ന് അവിടെ ലഭിച്ചത് പിശാചിന്റെ ഇരുമ്പ് ഫലനീയ ആ പല്ലുകളുടെ കൂർത്തമൂർത്ത പല്ലുകൾക്ക് നടുവിൽ നിന്നും വിടുവിക്കപ്പെട്ടതാ നീ ഇന്ന് കാണുന്നത്. നീ ഫറവോന്റെ അടിമത്തത്തിൽ നല്ല വിടുവിക്കപ്പെട്ടത്. 10,000 ഫറവോനെ സൃഷ്ടിച്ച് പടച്ചുവിടുന്ന പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചു. ഐ ആം ദ റിഡീമർ. അവർക്ക് ബാഹ്യമായിട്ടുള്ള ആരാധനയുടെ ആചാരങ്ങൾ കൊടുത്തു, നിനക്ക് ഞാൻ എന്റെ ഉള്ളിൽ എന്റെ ആത്മാവിനെ നൽകി. അവർ താൽക്കാലികമായ ഒരു കനാനിലേക്ക് പ്രവേശിച്ചു, ഞാൻ നിനക്ക് നിത്യമായതിലേക്ക് നിന്നെ വീണ്ടെടുത്തു.
Yes, I am the Lord. സകലതിനും ജീവനും ശ്വാസവും നൽകുന്ന ഗോഡ് നിന്നെ നിന്റെ അവസ്ഥയിൽ നിന്നും ഇല്ലാതായി പോകാതിരിക്കത്തക്കവണ്ണം വീണ്ടെടുത്ത റെഡിമാർ. And I command you, ഞാൻ നിന്നോട് 10 കൽപ്പന പറയുക. അവിടെ നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോ ബിക്കം ബ്യൂട്ടിഫുൾ.
എന്റെ ഒരു മാസത്തെ മുഴുവനും വായന 10 കൽപ്പനയായിരുന്നു. അതിന് ഒത്തിരി കാരണമുണ്ട്. പൊതുവെ സാധാരണഗതിയിൽ കൽപ്പന ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. വേദോസം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ, എവരി കമാൻഡ്മെന്റ് ഈസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് തോന്നുന്നറിയോ? അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ കടപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പാപം എന്റെ ഹൃദയത്തെ അത്ര കണ്ട് മലിനവസമാക്കിയത് കൊണ്ടാണ് ദൈവത്തിന് നെഗറ്റീവ് പറയേണ്ടി വന്നത്. പക്ഷെ അതിന്റെ അത് അടങ്ങിയിരിക്കുന്ന ഘടകം എന്നാണെന്നറിയോ? മൊത്തം പോസിറ്റീവാ. നീ ഒരു കൽപ്പന പൊട്ടിച്ച് അടർത്തിയെടുത്ത് ഭക്ഷിച്ചാൽ നിനക്ക് അതിന്റെ അകത്ത് നിന്ന് നെഗറ്റീവ് അല്ല കിട്ടുന്നത്, അതിന്റെ അന്ന് പോസിറ്റീവാ കിട്ടുന്നത്. ഇത് നീ തിരിച്ചറിയണം. എന്റെ മകളിൽ, എന്റെ മകളിൽ കർത്തൃത്വമുള്ളവൻ അവൻ മാത്രം. ശ്വാസവും പിന്നെ ജീവനും. നീ ഇന്ന് സുബോധത്തോടെ ഇരുന്ന് ദൈവത്തെ, നിനക്ക് ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നത് തന്നെ അവൻ നിനക്ക് കൊടുത്ത ആയുസ് കൊണ്ടാ. നീ അവൻ തന്നില്ലെങ്കിൽ, തന്നില്ലെങ്കിൽ എന്നുള്ള വാക്ക് വിട്, നിനക്ക് അങ്ങേയറ്റം വലിച്ചു പിടിച്ചാൽ ഐശ്വര്യ, സോറി, മറ്റേ സാധനത്തിന്റെ പേരെന്താ, വെന്റിലേറ്ററിൽ ഒരു 2-3 വാസം, അല്ല 2-3 ദിവസം കൂടെ നിന്റെ ആയുസിനെ കൊണ്ട് നിർത്താം. ഒരു ചുവട് നിനക്ക് നിന്റെ ആയുസിനെ വലിച്ചു നീട്ടാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ, നിന്റെ ഉള്ളിൽ ജീവൻ തന്ന ഇന്നും ഇന്നും ഈ സമയത്ത് നിലനിർത്തുന്ന കർത്താവ് ഞാനാ. ആൻഡ് ഐ ഡിമാൻഡ് യു. അധികമായി പോയോ? കൂടിപ്പോയ പ്രിയുള്ളവരെ, അതാണ് ആരാധനയിൽ. ദൈവം ആരാധിക്കാൻ നിന്നോട് പറഞ്ഞപ്പോ അതൊരു കമാൻഡ്മെന്റാ, ബട്ട് ഫോർ യു ഇറ്റ് ഇസ് എ പ്രിവിലേജ്. ദൈവം അത് നിന്നോട് പറയുമ്പോ കമാൻഡ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ, കാരണം നിന്റെ മനസ്സിൽ വേറെ 100,000 കാര്യം കിടപ്പുണ്ട്. പക്ഷെ നീ അതിനെ കൈക്കൊള്ളുമ്പോൾ ഇറ്റ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. മഹാദൈവത്തെ, ഉന്നതനായ ദൈവത്തെ, വലിയവനായ ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ ലഭിക്കുന്ന മഹാഭാഗ്യം. ഫോർ മീ ഇറ്റ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. നീ ആരാധിക്കാൻ വരുമ്പോൾ, you should not think that worship is a commandment. അത് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവില. ഫോർ യു, നിന്നെ സംബന്ധിച്ച് നീ ആരാധനയ്ക്ക് വരുമ്പോൾ, ഓ ദൈവമേ, നിന്നെ ഇത്ര വലിയ ദൈവം, എന്റെ കർത്താവായിരിക്കുന്ന, എന്റെ ദൈവമായിരിക്കുന്ന, എന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഈ വലിയ ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ ലഭിച്ചത് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്, ഭാഗ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ ആർക്കെങ്കിലും, ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധയോടെ കേൾക്കുക, ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മുകളിൽ ഉള്ള ക്ലെയിമിന് തത്തുല്യമായ ക്ലെയിം ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാഷ്ട്രത്തിനോ ഒരു ഭരണഘടനയ്ക്കോ നിന്റെ സ്വന്തക്കാർക്കോ നിന്റെ മേളിലില്ല. അതാണ് കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഐ ആം ദ ലോർഡ്, ഐ ഹാവ് ഓൾ ദ ക്ലെയിം ഓവർ യു. നിന്റെ മുകളിൽ സകല ക്ലെയിമും എനിക്കാ ഉള്ളത്. അതിന് തത്തുല്യമായ ഒരു ക്ലെയിം വെച്ച് പുലർത്താൻ നിന്റെ രാജ്യത്തിന് കഴിയത്തില്ല, നിന്റെ രാജ്യത്തിലെ നിയമങ്ങൾക്ക് കഴിയത്തില്ല, നിന്റെ രാജ്യത്തിലെ പൗരന്മാർക്ക് കഴിയത്തില്ല, നീ വിവാഹം കഴിച്ച് ഉഭയസംബന്ധം ചെയ്ത ഭാര്യയ്ക്ക് കഴിയത്തില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾക്ക് കഴിയത്തില്ല തത്തുല്യമായ ക്ലെയിം. ബിക്കോസ് ഐ ആം ദ ലോർഡ് യുവർ ഗോഡ് ആൻഡ് ദ റെഡീമർ. ഈ ഒരു സത്യത്തിൽ നിന്ന് വേണം ആരാധനയുടെ ഉറവ പുറപ്പെടുവാൻ. ബാക്കി എല്ലാത്തിനെയും ചിന്ന ഭിന്നമാക്കി കളയാൻ കഴിയുന്ന ശക്തി ഈ മനോഭാവത്തിനുണ്ട്. ഇതൊരു മനോഭാവമാണെങ്കിൽ ആ മനോഭാവത്തിൽ നിന്ന് ഈ ആരാധന പുറപ്പെടും. അത് ഒരു സത്യം. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ആരാധന, എന്താണ് ആരാധന? അതിന്റെ രണ്ടാമത്തെ വാക്യം, ഐ ആം ദ ലോർഡ് വിച്ച് ഹി ബ്രോട്ട് ഔട്ട് ഓഫ് ദി ഈജിപ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ വാക്യം.
ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്.
ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ദൈവം വളരെ തീഷ്ണതയോടെ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, ഞാനല്ലാതെ നിനക്കൊരു അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഇത് ഇസ്രായേലിന്റെ കോണ്ടസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ കോണ്ടസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നിന്റെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരാൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ നമ്മള് ആരാധനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്ന്, ദൈവത്തിന് എന്റെ മേലുള്ള അവകാശം, അത് ഞാൻ തിരിച്ചറിയുക. ബിക്കോസ് ഹി ഈസ് ദ ലോർഡ്, ഹി ഈസ് ദ ഗോഡ്, ഹി ഈസ് ദ റിഡീമർ. ഞാൻ സന്തോഷത്തോടെ എന്റെ മേലുള്ള ദൈവത്തിന്റെ അധികാരത്തെ സമ്മതിച്ചു കൊടുക്കുന്നിടത്തു നിന്നാണ് എന്റെ ആരാധനയുടെ ഉറവ ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അതാണ് നാം വായിച്ച ആദ്യ വാക്യം. ദൈവത്തിന് എന്റെ മേളിൽ ഒരു അവകാശമുണ്ട്, ഒരു ക്ലെയിം ഉണ്ട്. ഹി ഹാസ് എ ക്ലെയിം. നിങ്ങൾ വിചാരിക്കരുത് വേറെ ആരോ സൃഷ്ടിച്ച ശേഷം ദൈവം നമ്മുടെ മേൽ ഡിമാൻഡ് വെക്കുകയാണെന്ന് വിചാരിക്കരുത്. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച എന്റെ ജനത്തെ എന്റെ അടുക്കൽ കൂട്ടുവി. അവൻ നിന്നെ തന്റെ മഹത്വത്തിനാ സൃഷ്ടിച്ചത്. ജീവനും ശ്വാസവും തന്റെ ഉള്ളിൽ നിന്നത് തന്റെ മഹത്വത്തിനായിട്ട. നീ മുഖം തിരിച്ച് നിൽക്കുമ്പോഴും നിന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം പിൻവലിക്കാത്തത് തന്റെ മഹത്വത്തിനായിട്ട. സോ നിന്റെ മകളിൽ അവന് ക്ലെയിം ഉണ്ട്, കുഞ്ഞെ, അവകാശമുണ്ട്, അവകാശമുണ്ട്. നീ എത്ര മിടുക്കനായിട്ട് നടന്നാലും കർത്താവിന് നിന്നോട് എപ്പോഴും പറയാൻ കഴിയും, ഐ ആം യുവർ ലോർഡ്. ഞാൻ ശ്വാസം എടുത്താൽ നിനക്കൊന്നുമില്ല. സോ ആരാധനയിൽ നീ അറിയേണ്ടത് എന്റെ ദൈവത്തിന് മറ്റാരേക്കാളും ലെജിറ്റിമേറ്റ് ആയിട്ടും നിയമപരമായിട്ടും ആത്മീയമായിട്ടും അവകാശമുള്ളതിനെ ഞാൻ അംഗീകരിച്ച് വകവെച്ച് കൊടുക്കുമ്പോൾ അതെനിക്കൊരു കമാൻഡ്മെന്റ് ആയിട്ടല്ല, ഞാൻ അതിനെന്തായിട്ട് കാണുന്നു, എന്റെ പ്രിവിലേജ് ആയിട്ട് കാണുന്നു. അവിടെ നിന്നാണ് ആരാധനയുടെ ഒരു സത്യം പുറപ്പെടുന്നത്. രണ്ടാമത്തെ സത്യം വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കറിയാം, വിഗ്രഹത്തെയൊക്കെ പണ്ട് നമ്മൾ ആരാധിച്ചിരുന്നു വരാം അല്ലെ. ഓരോരുത്തർക്ക് ഓരോ വിഗ്രഹങ്ങളായിരുന്നു, സ്റ്റാച്യൂസ്, ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാച്യൂസ്. നമ്മൾ യോസഫിന്റെയും മറിയയുടെയും ഒക്കെ മുമ്പിൽ പോയി നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വന്നു. പക്ഷെ നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇന്നും നമ്മളെ സത്യ ആരാധനക്കാരാക്കാതിരിക്കുന്ന ഒരു വിഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. ആ വിഗ്രഹം പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെന്നും വിളങ്ങും മഹേശ്വരൻ എന്നുള്ള പാട്ട് കൈയുയർത്തി പാടുമ്പോൾ മാറിപ്പോകുന്നതല്ല, അതെന്റെ കൂടെ കിടക്കുന്ന ഒരു സംഭവം. ദൈവം അത് പറയുമ്പോൾ എന്റെ ഞാനൊരു തലകുത്തി മറിഞ്ഞ് ഒത്തിരി നേരം വായിച്ച ഈ ഭാഗം കേട്ടോ, ഞാനല്ലാതെ നിനക്കൊരു അന്യ ദൈവം ഉണ്ടാകും. എന്റെ പ്രിയമുള്ളൊരു ദൈവം ഇത് വായിക്കുമ്പോഴേ ദൈവത്തോട് കൂടി ഇരുന്ന് വായിക്കണം. ഹിസ് ക്രൈ. നമ്മളെ എല്ലാം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ശേഷം നമ്മളെല്ലാവരും തിരിഞ്ഞു നിന്ന് ദൈവത്തെ കൊഞ്ഞനം കാണിക്കുക, നിനക്ക് തന്നെയാണ് എന്റെ മേൽ കാര്യം. എന്നിട്ട് കർത്താവ് പറയാ, നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ വഴിക്ക് നടത്തിയിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ആഹാരം തന്നു, സന്തോഷം തന്നു, ഫലഭൂഷ്ടമായ ജീവിതം തന്നു, ശ്വാസവും തന്നു, ജീവനും തന്നു. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ വിഗ്രഹം. എന്താണ് വിഗ്രഹം? ഒന്ന് രണ്ട് വാക്യങ്ങളോടെ ഞാൻ വിഗ്രഹം എന്താന്ന് ഞാൻ എന്റെ മനസ്സിൽ വന്ന വിഗ്രഹത്തെ കുറിച്ചുള്ള ചിന്ത ഞാൻ പറയാം. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ദൈവമാണ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ അതിജീവിച്ചുകൊണ്ട് മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാതെ മറ്റേതെങ്കിലും വ്യക്തികളോ മറ്റേതെങ്കിലും കോസുകളോ കാരണങ്ങളോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾക്കോ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ തീരുമാനിക്കാൻ കഴിയുന്നിടത്താണ് എന്റെ വിഗ്രഹം ആരംഭിക്കുന്നത്. മനസ്സിലായ? ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാ. എന്റെ ഈ വെരി ബീയിങ്, ഇന്ന് ജീവനോടെ ഞാൻ മൂക്കിൽ ശ്വാസം വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാ, അതിനുവേണ്ടി മാത്രം വെച്ചതാ. എന്റെ പ്രിയമുള്ള, രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചുകൊണ്ടൊന്നുമല്ല നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അവൻ ഒരു ദിവസം കൂടെ നിന്നെ വെച്ചിരിക്കുന്നത് അവന്റെ ഉദ്ദേശത്തിന് വേണ്ടി നീ ജീവിക്കുമോ എന്നറിയാനാ. അവൻ നിന്നെ മൂടിയിരിക്കുക, അവൻ നിന്നെ മൂടിയിരിക്കുക. ആ ഇരുമ്പ് ചെങ്ങലക്കകത്ത് കിടന്നപ്പോൾ നീ എത്രയോ പ്രാവശ്യം മരിച്ചു പോകേണ്ടതായിരുന്നു.
ഒരു ചാത്തമാറിന്റെ അടിയ അല്പറോ ഇപ്പുറം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ നിന്നെ മർമ്മത്തായിരുന്നെങ്കിൽ നീ അവിടെ വീണ്ടെടുപ്പ് കാണത്തില്ലായിരുന്നു.
ഇന്ന് നിന്നെ വീണ്ടെടുപ്പ് കാണിച്ച് ഈ സന്തോഷത്തിലേക്ക് അവൻ കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ. ഇരുളായിരിക്കുന്ന ഭൂമിയുടെ മേൽ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാ പരിവർത്തിച്ചതുപോലെ ഇവിടെ ദൈവത്തെ വിട്ട് കറങ്ങി നടന്ന സകല മനുഷ്യരുടെയും മുകളിൽ അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവന്റെ മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവൻ അറിയുന്നില്ലായിരുന്നു. നേഴ്സറി പഠിക്കുന്ന കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ അമ്മ വീട്ടിൽ പോകത്തില്ല, ക്ലാസ് കഴിയുന്നതിന് വരെ അവിടെ നിൽക്കും. കൊച്ചറിയുന്നില്ല. ക്ലാസ് റൂമിലൂടെ കൊച്ചു കരച്ചിൽ കേട്ടും, കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് വരുന്നത് ഞങ്ങളുടെ കൊച്ചിനെ വല്ലതാണോ ടീച്ചർ തല്ലുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ തോന്നിവാസങ്ങളെല്ലാം നടക്കുന്നിടത്തും നീ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ, അവന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ നിന്ന് എന്നേക്കും നഷ്ടമാകാതിരിപ്പാൻ, പാഴി ശൂന്യമായതിന്റെ മുകളിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു, അതുപോലെ ഒരു പ്രിസർവിംഗ് യൂണിവേഴ്സൽ ഗ്രേസ് നിന്റെ മേൽ മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൃപയുടെ മൂടൽ ഇല്ലായിരുന്നെങ്കിൽ ആരും ദൈവത്തെ വീണ്ടെടുപ്പുകാരനായിട്ട് കാണത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനത് തിരിച്ചറിഞ്ഞില്ല രക്ഷിക്കപ്പെടാതിരുന്ന സമയങ്ങളിൽ. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാ, ആ കുളത്തിൽ വീണതും ആ വെള്ളത്തിൽ പോയതും ആ ആ അപകടത്തിൽ നിന്നൊക്കെ ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു വന്നത് അന്ന് പരിശുദ്ധാത്മാവ് ഏത് നിലയിൽ ഇരുളിൽ വ്യാപരിച്ചു അതുപോലെ എന്റെ ജീവിതത്തിന്റെ ഇരുളിനോട് ചേർന്ന് അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതം സംബന്ധിച്ച് ദൈവത്തിന് മാത്രം ഉദ്ദേശം, ആ ഉദ്ദേശത്തിനോട് മറുതലിച്ച് നിന്റെ ജീവിതത്തിൽ ജീവിക്കാൻ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ പ്രബലപ്പെട്ടു വരുന്നിടത്ത് വിഗ്രഹാരാധന ആരംഭിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു. പ്രൈസലോ. അത് മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് മക്കൾക്ക് വേണ്ടി ജീവിക്കപ്പെടുമ്പോൾ, ഭർത്താവിന് വേണ്ടിയായി മാറുമ്പോൾ, ഭാര്യയ്ക്ക് വേണ്ടിയായി മാറുമ്പോൾ, കുടുംബത്തിന് വേണ്ടിയായി മാറുമ്പോൾ, ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും കോസിന് വേണ്ടി, കാരണങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ, വ്യക്തികൾക്ക് വേണ്ടിയാകുമ്പോൾ, ഒരു സാഹചര്യത്തിന് വേണ്ടി പൊട്ടിച്ചൊഴുക്കാൻ നിന്റെ പർപ്പസിന് അവിടെ നീ വിട്ടുകൊടുക്കുന്നെങ്കിൽ അവിടെ ഒരു വിഗ്രഹാരാധന ആരംഭിക്കുക. കാരണം നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം തീരുമാനിക്കാൻ ലോകത്തിൽ ഒരു കോസിനും അനുവാദമില്ല. ഹി ഈസ് ദ ഓൺലി വൺ. ഇത് കണ്ടെത്തിയ പൗലൂസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. നമ്മുടെ ആരാധന സത്യമാകുന്നത് ഈ ഒരു പാതയിൽ വരുമ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ ശോധന ചെയ്ത് ചോദിക്കാം, എന്റെ ജീവിതം, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ ഭരിക്കാൻ കഴിയുന്ന മറ്റ് മാനുഷിക ഉദ്ദേശങ്ങൾ സജീവമായിട്ട് എന്റെ ഉള്ളിലുണ്ടോ? അതെന്റെ ജീവിതത്തെ വിഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് എന്റെ മേലുള്ള അവകാശത്തെ വകവെച്ചു കൊടുക്കാതെ ഞാൻ മനഃപൂർവം ദൈവത്തിന് എന്റെ മേലുള്ള ക്ലെയിമിൽ നിന്നും സ്വമേധയാ പുറത്തു പോകുമ്പോൾ, എന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ പുറത്തു വരുമ്പോൾ, അവിടെ എന്റെ വിഗ്രഹാരാധന ആരംഭിക്കുക. ഇറ്റ്സ് വെരി ഈസി ടു സീ. നാം പാട്ടുപാടി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നറിയോ, സർവവും യേശുനാഥനായി. പക്ഷെ പാട്ടുപാടി കഴിയുമ്പോൾ അങ്ങനെയല്ല, സർവതും ചാക്കോച്ചന് തന്നെയാ. ഈ പാട്ടുപാടി മേരിക്കുട്ടിക്ക് തന്നെയാ സർവവും. പാടുമ്പോൾ അങ്ങനെയല്ല നമ്മൾ പാടുന്നത്. പാടുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഉള്ള സത്യം പാടാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും പാടും, ഇങ്ങനെ പാട്ട് പാടുമ്പോ സർവവും ചാക്കോച്ചനായി എന്ന് ആരും പാടത്തില്ല. ആര് എങ്ങനെ പാടും? സർവവും യേശു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വായു അവര് വാ തുറന്നു കഴിഞ്ഞാൽ ഉഗ്രം വാക്കുകളാ പറയുന്നത്. പക്ഷെ എന്റെ ഹൃദയത്തിൽ അവരെല്ലാം അവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ, ബ്രദറെ നമുക്കൊരു ജീവിതമുണ്ട്. ഇതാണ് ദൈവം അവരോട് പറയുന്നത്, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്. നിന്റെ പർപ്പസ് ജീവിക്കുന്നതിന്റെ നിർണയിക്കാൻ കഴിയുന്ന ഞാനല്ലാതെ ഒരു ഘടകം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ വന്നാൽ അത് അന്യാരാധനയാണ്. നെയ്തറിയോർ, നിന്റെ കുട്ടിക്ക് നിന്റെ ജീവിതത്തിന്റെ പർപ്പസ് തീരുമാനിക്കാൻ പറ്റത്തില്ല. നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ജീവിതത്തിന്റെ കാരണം, ജീവിക്കാനുള്ള കാരണം എന്താണെന്ന് തീരുമാനിക്കാൻ അനുവാദമില്ല. നിന്റെ തൊഴിലിന് അനുവാദമില്ല. നിന്റെ ലാഭ കൊതിക്ക് അനുവാദമില്ല. Where it starts. ഞാൻ അതിന്റെ രസവനാണെന്നറിയോ? കർത്താവ് പറയുന്നൊരു വാക്ക്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയോ? എന്റെ മുമ്പിൽ മറ്റ് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കേ. Thou shall have no other God before me. അതാണ് എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യമായി. നിനക്ക് എന്നേക്കാൾ ഉപരിയായ ഒരു അന്യദൈവം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിഫോർ മീ. അത് എന്റെ മുമ്പിൽ ഉണ്ടെന്നാ പറഞ്ഞത്. എന്റെ മുമ്പിൽ എപ്പോഴും അത് കാണും. നമ്മൾ ഓർക്കുന്നുണ്ടെന്നറിയോ? ഓ, ഇതൊന്നും ദൈവം കാണുന്നില്ല. നീ എപ്പോഴൊക്കെ എനിക്ക് വേണ്ടി പൊട്ടിച്ചൊടുക്കേണ്ട നിന്റെ ജീവിത ഉദ്ദേശം ദൈവമല്ലാത്ത മറ്റ് മ്ലേച്ഛമായ ഒരു കാര്യത്തിന് വേണ്ടി നീ പൊട്ടിച്ചൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബിഫോർ മീ, അതെന്റെ കൺമുമ്പിലുണ്ട് കുഞ്ഞെ എന്നാ ദൈവം പറയുന്നത്. അതെന്റെ കൺമുമ്പിലുണ്ട്. നീ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നു എന്നത് മാത്രമല്ല അവന്റെ കൺമുമ്പിലുള്ളത്, ഇറ്റ് ഈസ് ബിഫോർ മീ, ഇറ്റ് ഇസ് വെരി ബിഫോർ മീ. എന്റെ മുമ്പിലുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇന്ന് നിന്നോട് പറയുക, നിനക്ക് മറ്റ് പ്രിയങ്ങൾ ദൈവമല്ലാത്ത മറ്റുള്ളവയ്ക്ക് നിനക്ക് വളരെ വലിയ ഡിവോഷൻ നീ കൊടുക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ബിഫോർ മീ, അതെന്റെ കണ്ണിന് മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ മറ്റെല്ലാ പാവത്തെക്കാളും തുടരുന്ന പാവം വിഗ്രഹാരാധനയാണ്. ഫോർഗെറ്റ് അബൌട്ട് ദ സ്റ്റാറ്റ്യൂസ്. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നീ ജീവിക്കുന്നതിന്റെ കാരണമൊന്നും ഇതൊന്നുമല്ല. ഞായറാഴ്ച ഒരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ, പാട്ട് പാടുന്ന നിനക്കൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ, കൈയടിക്കുന്ന ഒരു കാര്യം, സുവിശേഷ വില അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, ബട്ട് കാരണമല്ല, കാരണമല്ല. That is before me. സൗരി സൗരന്മാരെ, ആരാധന മാത്രമല്ല ദൈവത്തിന് മുമ്പിലുള്ളത്, നിന്റെ അന്യ വിഗ്രഹങ്ങളും ഇറ്റ് ഈസ് ബിഫോർ മീ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. ഞാൻ ഒത്തിരി ചിന്തിച്ചു 4th generation വരെ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകണ്ട. ഒത്തിരി ആൾക്കാരുടെ ഹൃദയത്തിൽ കൺഫ്യൂഷൻ വരുത്തിട്ടുള്ള കാര്യമാണ് പിള്ളേരുടെ, നിന്റെ 4th generation വരെ നിന്റെ വിഗ്രഹാരാധനയുടെ, നീ വിഗ്രഹത്തെ സേവിച്ചത് 4th generation വരെ എക്സ്പോസ്ഡ് ആയിരിക്കും, വെളിപ്പെട്ടിരിക്കും. എന്നിട്ട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിന്ന് തീഷ്ണതയുള്ള 5th വാക്യം 4th വാക്യം വായിക്കാം.
ഒരു വിഗ്രഹം ഉണ്ടാകരുത് മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്,
അരുത്.
അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3rd generation and 4th generation വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച്.
നമുക്ക് ദൈവത്തോട് ഒരു ഒരു കുണ്ഠിതം തോന്നുന്ന വാക്ക, ദൈവ ആരാധനയല്ല ആവശ്യപ്പെട്ട ശേഷം പറയുകയാണ്, ഞാൻ I am a God of jealous. ഞാൻ അസൂയുള്ള ദൈവ, ഞാൻ തീഷ്ണതയുള്ള ദൈവ. ഇതേ ഭാഗം നാം ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവ തീഷ്ണതയുള്ള. നമുക്ക് ഇതിനെല്ലാം നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. എന്നെ നമസ്കരിക്കാതെ വേറൊന്നിനെ ഒന്ന് നമസ്കരിച്ചു പോയാൽ എന്നെ അങ്ങ് തീഷ്ണതയോടെ എന്റെ 4th generation വരെ എന്നെ ശപിച്ചു കളയുന്ന ഒരു ദൈവം. This is a problem with the law. പലർക്കും ലോ അവിടെയാണ് പ്രശ്നമായിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, നിങ്ങളൊരു ഭാഗം പഠിച്ചു വരുമ്പോളെ അതിൻ്റെ അകത്ത് 10 positive ഉണ്ടെങ്കിൽ 1 negative ഉണ്ടെങ്കിൽ പിശാജ് അതിനെ എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഞാൻ ഉദാഹരണം പറയാൻ, എൻ്റെ ചിന്താവിഷയല്ല, മറ്റൊരു അവസരത്തിൽ സംസാരിക്കാൻ വെച്ചതാണ് ഞാൻ, പക്ഷെ നിങ്ങൾക്ക് പറയാം. ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു ഒരു കൽപ്പന കൊടുത്തു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് തിന്നും. ഒറ്റ വാക്കിലാണ് പറഞ്ഞു. ഇങ്ങനെ പറയാ, ഓറഞ്ച് തിന്നാം, ആപ്പിള് തിന്നാം, മുന്തിരി തിന്നാം, ഇതെല്ലാം പോസിറ്റീവ് അല്ലേ. ചക്കപ്പഴം തിന്നാം, മാങ്ങ തിന്നാം, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ ശേഷം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് എന്നുള്ള 1 negative പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. 100 positive പറഞ്ഞിട്ടാ 1 negative പറഞ്ഞു അല്ലേ. പക്ഷെ വേദോസം അങ്ങനെ പറയുന്നില്ല, നിനക്ക് ചക്കപ്പഴം തിന്നാവുന്നു, മാങ്ങ തിന്നാവുന്നു, നിനക്ക് മുന്തിരിങ്ങ തിന്നാവുന്നു, സീഡ്ലെസ് ഉള്ളത് എല്ലാം തിന്നാവുന്നു. അതൊരൊട്ട വാക്കി കർത്താവ് പറയാ, നിനക്ക് തോട്ടത്തിലെ വൃക്ഷത്തിന്റെ സകല ഫലങ്ങളും
തിന്നാം.
ആ പോസിറ്റീവ് നമ്മൾ കാണത്തില്ല, അതൊറ്റ വാക്കിലല്ലേ. പിന്നെ ഏത് നെഗറ്റീവാ നമ്മൾ കാണുന്നത്? ഒരു കാര്യം പറഞ്ഞു, ഏതാ? This is the problem with the commandment. ഇതാ ലോയോടുള്ള ബന്ധത്തിലും മനുഷ്യന്റെ പ്രശ്നം. ദൈവത്തിന്റെ ലോ അത് വളരെ ഗ്രേഷ്യസാ, പക്ഷെ അതിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ആ ഒരു നെഗറ്റീവിനെയാണ് നീ ബാക്കിയുള്ളതിനെ എല്ലാം മറച്ചു വെക്കാൻ ശക്തിയുള്ളതായിട്ട് കാണുന്നു. നമ്മളിങ്ങനെ പറയാറില്ല, ഒരു 25 paisa 25 nila കെട്ടിടത്തെ മറക്കാൻ കഴിയുന്നു അല്ലേ. ഒരു 25 paisa നിങ്ങളുടെ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ 25 nila കെട്ടിടം കാണാനേ ഇല്ല. ഇതുപോലെയാ പിശാജ്. അപ്പൊ പിശാജ് എല്ലായിടത്തും അറിയോ, എല്ലാ പഴങ്ങളും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആദാമിനോട് പറഞ്ഞിരിക്കുക എല്ലാ പഴവും തിന്നാവുന്ന, അതൊന്ന് കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാൻ ആരെയും ഇങ്ങനെ പറ്റുമോ? നമ്മുടെ ഇക്കാലത്തെ മുഴുവനും ചർച്ചാ വിഷയം അറിയോ, അത് തിന്നരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതുകൊണ്ട് നിരീശ്വരവാദികൾ പറഞ്ഞു, ആ ഒരു പഴം പഴിച്ചിരുന്ന് ദൈവം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പറമ്പിക്കര് എന്ത് അത്തവാഴ വെട്ടിക്കൊണ്ട് പോയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അപ്പൊ നിങ്ങളുടെ ദൈവമാണോ ഞങ്ങളാണോ വലുത്? ലോയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് തീഷ്ണതയുള്ള ദൈവം എന്നെ സേവിച്ചില്ലെങ്കിൽ നാലാം തലമുറ വരെ എന്ത് ചെയ്യും, അതിന്റെ ഫലം നീ അനുഭവിക്കും. ഇങ്ങനെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ലോയ്ക്കകത്ത് നിന്ന് നമുക്ക് ദൈവത്തിന്റെ നന്മയെ കണ്ടെത്താൻ കഴിയാറില്ല പ്രിയമുള്ളവർ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, അതിനെ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർട്ട് റീഡിങ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ദൈവത്തിന്റെ ലോ ഏറ്റവും രസിക്കാൻ കഴിയുന്ന എന്നെ അത്രയ്ക്കും ദൈവം അത്രയ്ക്കും പൊസസീവ് ആണെന്ന് നീ ചിന്തിച്ചാൽ മതി. തീഷ്ണതയുടെ കാരണം അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. പിശാചിന്റെ വോഷ്കങ്ങ മനസ്സിന് പറഞ്ഞു എന്നെ അത്രയ്ക്കും കർത്താവ് എന്ത് ചെയ്തിരിക്കുക, അങ്ങ് പൊസസ് ചെയ്തിരിക്കുക, എന്നെ അങ്ങ് പൊസസ് ചെയ്തിരിക്കുക, എന്നെ അവന് വേണം, എന്നെ മാത്രം അവന് മതി എന്ന അവന്റെ ഒരു പൊസസീവ്നെസ് അവനങ്ങ് പറയുകയാണ്. അയ്യോ, നിനക്ക് ഞാനല്ലാതെ മറ്റൊരാള് പങ്കാളിയായിട്ട് നിന്നെ കിട്ടുന്നതിൽ എനിക്കത് ഓർക്കാൻ ചിന്തിക്കാൻ പോലും മേല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നാലാം തലമുറ വരെ എന്റെ മനസ്സിലൊരു ദുഃഖമായിട്ട് കിടക്കും. യെസ്, നമ്മൾ എന്നാന്നറിയ ചിന്തിക്കുന്നത്, ദൈവം തീഷ്ണതയുള്ളവന് ആരാധിച്ചില്ലെങ്കിൽ നമ്മളോട് കലിപ്പുള്ളവന്. ആ ഭാഗത്തേക്കാൾ ഇതെന്റെ ദൈവത്തിന് എന്നോടുള്ള പൊസസീവ്നെസ് കൊണ്ട് പറയുന്നതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നിന്റെ ആരാധനയിൽ സത്യമുണ്ടാകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം, സമയം പോയി. വഴി അവിടെ നടന്നു പോകുമ്പോൾ നിൻ അഞ്ചു വയസ്സുള്ള കൊച്ചിനെ പ്രായപൂർത്തിയ ആൾക്കാരെ കാലുകൊണ്ട് കിക്ക് ചെയ്യുന്ന കണ്ടാൽ, തൊഴിക്കുന്നത് കണ്ടാൽ നീ ഒരു നിമിഷം നോക്കി നിൽക്കും, കല വന്നിട്ട് നീ പറയും ലോകം തലതിരിഞ്ഞു പോയി. നിനക്ക് വിഷമമുണ്ട്, നിരാശയുണ്ട്, ദുഃഖത്തോടെ നീ പോവും, ലോകം തലതിരിഞ്ഞു പോയി. പക്ഷെ നീ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ആ അഞ്ചു വയസ്സുള്ള കുട്ടി നിന്റെ മോനാണെങ്കിൽ നിനക്ക് പരിതപിച്ച് തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഇല്ല, നീ തീക്ഷ്ണതയുള്ളവനാകും. കാരണം നിന്റെ കുട്ടി നിനക്ക് അത്ര കണ്ട് പ്രോസസ് ചെയ്തിരിക്കുന്ന ലോകം തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിനക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, നിന്റെ രക്തം തളയ്ക്കും. കാരണം അവൻ നിന്റെ ശരീരത്തിൽ നിന്ന് ശരീരമാ, നിന്റെ രക്തത്തിൽ നിന്ന് അവൻ രക്തമാ. ഇതാ കർത്താവ് ലോകമെടുക്കുമ്പോൾ അവരോട് പറയുന്നത്, ഞാൻ നിന്നെ അത്ര കണ്ട് പ്രോസസ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, അത്ര കണ്ട് നിന്നെ പ്രോസസ് ചെയ്തിരിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ കാര്യത്തിൽ വേറൊരാൾ നിന്നെ പ്രിയം വെക്കുമ്പോൾ, നിന്റെ പ്രിയങ്ങൾ വേറൊരാൾക്ക് പോകുമ്പോൾ, കുഞ്ഞെ എനിക്കത് സഹിക്കാൻ കഴിയത്തില്ല, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ വിഗ്രഹങ്ങളും ഇറ്റ് ഈസ് ഓൾവേസ് ബിഫോർ ഗോഡ്. നമ്മുടെ ഈ ആരാധനയോടുള്ള മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ ജീവിതത്തോടും എന്റെ ജീവിതത്തോടും, പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നതിനേക്കാൾ അപകടകരമായ കാര്യം എന്താണെന്നറിയോ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവമല്ലാത്ത മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് നീ പൊട്ടിച്ചൊടുക്കുന്നതിന്റെ ഹീനതയും കൂടെ അവൻ ദുഃഖമായിട്ട് വഹിക്കേണ്ടി വരുന്നു. ഒരു സഹോദരൻ അത് വേറൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു, ഞാനത് അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ആക്രമിക്കുന്നത് കാണുമ്പോഴും നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നീ ലോകം തലതിരിഞ്ഞാണ്. പക്ഷെ ആ സ്ത്രീ നിന്റെ ഭാര്യയാണെങ്കിലോ? ഇത്രയും തീക്ഷ്ണതയെങ്കിലും ദൈവത്തിന് കാണിക്കരുത് നിന്നോട്. ബിക്കോസ് ഐ ആം യുവർ ലോർഡ്, യുവർ ഗോഡ്, യുവർ റെഡീമർ. എന്റെ ഈ തീക്ഷ്ണത എല്ലാം അവിടെ നിന്നാ പുറത്തേക്ക് വരുന്നത്. നീ എന്നെ അങ്ങനെ അറിയണം. ഒരു ഭാഗം കൂടെ ഞാൻ ഇങ്ങ് എത്തിയില്ല, ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. നാം അറിയാത്ത ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. എക്സ്പ്രഷൻ, വികാരം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. മോഹം, അഭിവാഞ്ച, ഒരു കാര്യത്തിൽ പ്രത്യേകമായി രഞ്ജിച്ചിരിക്കുക, പ്രിയം വെക്കുക, മനുഷ്യനെ ഒത്തിരി വികാരമുള്ളവനായി സൃഷ്ടിച്ചു, എക്സ്പ്രഷൻ ഉള്ളവനായിട്ട് സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കാര്യം വേണമെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ച് അതിനെ പിന്തുടരാനുള്ള അതിഭയങ്കരമായ പാഷൻ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ജീവജാലങ്ങളെ അങ്ങനെയല്ല, ജീവജാലങ്ങളൊക്കെ കുറെ നേരം ഓടിയ ശേഷം ആ കിട്ടിയില്ലേ തിരിച്ചിങ് പോരും, കണ്ടിട്ടില്ലേ ഡിസ്കവറി ചാനലിനകത്തൊക്കെ? ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡിസ്കവറി ചാനലിലൊക്കെ ഒരു മാൻ പ്രസവിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ നേരെ അങ്ങോട്ട് നിന്ന് ജീപ്പ് അവിടെ അങ്ങോട്ട് സൈഡിലോട്ട് നിർത്തിയിട്ട് ഒരു മാൻ പ്രസവിക്കുന്നു, അങ്ങനെയൊന്നും അല്ല. ദിവസങ്ങളോളം അവര് ഇതിന്റെ പുറകെ നടന്ന ശേഷം ചിത്രീകരിച്ചതാണ് നമ്മൾ അഞ്ചു മിനിറ്റ് കാണുന്നത് അല്ലേ. കടലിന്റെ അടിയിലൊക്കെ ക്യാമറ ഇട്ടേച്ചങ്ങ് പോയിരിക്കുക ദിവസങ്ങളോളം. അത് ചിത്രീകരിച്ച പല കാര്യങ്ങളാണ് നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് കടലിലടിയിലെ ജീവജാലങ്ങളെ ദൃശ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ആനിമൽ പ്ലാനറ്റും നാഷണൽ ജിയോഗ്രഫിക് ചാനലും ഡിസ്കവറി ചാനലിലും ഒക്കെ അതിലെ പടങ്ങളും അതിൽ നടന്ന സംഭവങ്ങളും അതിലൊരു മാൻ പ്രസവിക്കുന്നതും ഒക്കെ എത്ര ലൈവായിട്ട് അവർ കാണിക്കുന്നു. ഇത് ഇൻസ്റ്റന്റ് ആയ ഒരു കാര്യമല്ല. ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യൻ തുരിഞ്ഞാൽ അതിനെ ലക്ഷ്യം വെച്ച് കീഴടക്കുവോളം പിന്നോട്ട് പോകാതെ ഓടാൻ കഴിയുന്ന ഒരു ഘടകം മനുഷ്യനല്ലാതെ ജീവജാലങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടില്ല. Man created with a great passion. താൻ എന്തിനെ ലക്ഷ്യം വെക്കുന്നു അതിലേക്ക് മാത്രം ഓടി 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 എത്തി അതിനുവേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന് തന്റെ സ്വയത്തമാക്കുവാൻ അല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ലെന്നാ ഒരു ഫിലോസഫർ പറഞ്ഞിരിക്കുന്നറിയോ. മനുഷ്യന് എന്തെങ്കിലും നേടിയെടുത്തേ പറ്റൂ. നേടിയെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ ജീവിക്കാൻ പറ്റത്തില്ല. ഹി ഹാസ് ടു അച്ചീവ് സംതിങ്. ഞാനിപ്പോൾ അത് തിരിച്ചു ചിന്തിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ആ ഘടകം നിന്റെ സൃഷ്ടിപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെ ഓടി ഓടി കണ്ടെത്താനാണെന്നറിയോ? നിന്റെ സൃഷ്ടിതാവിനെയും കൂടെ ഓടി കണ്ടെത്താൻ വെച്ച ഒരതിഭയങ്കര ഘടകമാണ് ആ ഘടകത്തെ. ദൈവമല്ലാത്തതിനു വേണ്ടി നീ പൊട്ടിച്ചൊഴുക്കുമ്പോൾ ഏത് കാര്യത്തെയും വേട്ടയാടി പിടിച്ച് സ്വന്തമാക്കി തീരാനുള്ള പാഷനുള്ള മനുഷ്യനായി നിന്നെ സൃഷ്ടിച്ച ആ പാഷനെ നീ ദൈവമല്ലാത്തതിന് വേണ്ടി പൊട്ടിച്ചൊഴുക്കുമ്പോൾ കർത്താവ് പറയാണ് അതെന്റെ നാലാം തലമുറ വരെ എന്റെ കൺമുമ്പിൽ മായാതിരിക്കും. കമോൺ, ദൈവത്തിന്റെ ചിന്താധാരയിലേക്ക് നീ വന്ന ശേഷം വേണം ദൈവകൽപ്പന വായിക്കാൻ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം, എങ്ങും എത്താതെ പോകുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ആസ്വാദനം മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. വർദ്ധിച്ചു വരുന്ന സ്നേഹം ജീവജാലങ്ങൾക്കില്ല. ജീവജാലങ്ങളുടെ സ്നേഹം കൂടുതൽ മെക്കാനിക്കലാ, നോട്ട് ഗ്രോയിങ് ലവ്. മനുഷ്യന്റെ സ്നേഹം അങ്ങനെയല്ല, ഗ്രോയിങ്. ദൈവം മനുഷ്യനെ അത്രയ്ക്കും വ്യത്യസ്തനായിട്ട് സൃഷ്ടിച്ച പ്രിയുള്ളവരെ, കാരണം എന്താണെന്നറിയോ? കർത്താവിന് അവനുമായിട്ട് ഒരു വിവാഹ നിശ്ചയം ചെയ്യണം. പ്രൈസലോ. ഗോഡ്സ് ലവ് ഈസ് ഇൻക്രീസിംഗ് ലവ്, മാൻസ് ലവ് ഈസ് ഇൻക്രീസിംഗ് ലവ്. ഏതെങ്കിലും കാര്യം ആസ്വദിക്കാൻ, നമ്മളൊരു ഒരു കാര്യത്തെ ആസ്വദിക്കാൻ ഒരു ജീവജാലങ്ങളും കഴിയത്തില്ല, ഒരു ജീവജാലത്തിനും കഴിയത്തില്ല. ഒരു പരിധിവരെ പറ്റും, കൂടുതൽ മെക്കാനിക്കലായിട്ട്. മനുഷ്യനൊരു കാര്യത്തെ കണ്ട് അതിന്റെ നാനാ വശങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി അത് ആസ്വദിച്ച് തന്റെ സ്വന്തമാക്കി തീർക്കാൻ കഴിയും. ആസ്വാദനം, ആസ്വാദനം, ആ ഘടകം ദൈവം നിന്റെ ഉള്ളിൽ വെച്ചത്. നിന്നെ തന്റെ സ്നേഹത്തിൽ മുൻ സൃഷ്ടിച്ചപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നിന്റെ ഉള്ളിലാക്കിയത് ഇതുകൊണ്ട് നീ അവനെ സ്നേഹിക്കണമെന്നിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ വിക ശബ്ദം വികാരം, ശബ്ദം വികാരം, ആസ്വാദനം, രഞ്ജനം, പ്രിയങ്ങൾ, ഇഷ്ടങ്ങൾ എല്ലാം മനുഷ്യന് മാത്രമുള്ള ഒരു തീവ്രമായ ആഗ്രഹങ്ങളാണ്, മറ്റാർക്കുമില്ല. അത് കൊടുത്തവന് വേണ്ടി അത് ചെലവഴിക്കാതെ ആ ഡിവോഷൻ മറ്റൊരിടത്തേക്ക് ഒഴിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് പ്രീസലോ, ഞാൻ തീഷ്ണതയുള്ളവനായി പോവുക. പ്രിയമുള്ളവരെ, ആരാധന എവിടെയായിരിക്കും എന്ന് ഞാൻ പറയാം. ഞാൻ ആരാധനയിലേക്ക് വന്നില്ല, രണ്ട് കാര്യം പറഞ്ഞുള്ളൂ. ഒന്ന്, നീ അറിയേണ്ട സത്യം, നിനക്ക് മേൽ അവന്റെ ക്ലെയിം നീ തിരിച്ചറിയുക. അത് സന്തോഷത്തോടെ അറിഞ്ഞതിനെ വിലമതിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കമാൻഡ്മെന്റ്, ഇറ്റ് ഈസ് അൻ ഓണർ ആൻഡ് ഓപ്പർച്യൂണിറ്റി. രണ്ട്, നിന്നെ സംബന്ധിച്ച് നീ വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ എളുപ്പം. നിന്റെ ജീവിതത്തിന്റെ പർപ്പസുകൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് എന്ന് വന്ന അന്ന് തൊട്ട് നിന്റെ വിഗ്രഹാരാധന തുടങ്ങി. ബട്ട് വാട്ട് ഈസ് ട്രൂ വർഷിപ്പ്? ഞാൻ അതിലേക്ക് വന്നില്ല, അവിടെ എനിക്ക് വരാൻ സമയമില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്നത്, കം ടു ദ ലോർഡ്, കം ടു ദ ഗോഡ് ആൻഡ് കം ടു യുവർ റെഡീമർ. നിന്നെ ഏത് സ്ഥലത്തും പിടിച്ചിട്ട് കൂച്ചുവിലും കെട്ടി നിർത്താൻ കഴിയുന്ന ഡൊമീനിയനുള്ളവൻ, നിന്റെ ദൈവമായും നിന്റെ വീണ്ടെടുപ്പുകാരനായും വീണ്ടും നിന്നോട് ആവശ്യപ്പെടുകയാണ്, എന്നെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. കുഞ്ഞു, ആ വാക്കിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ട് നിന്റെ മനസ്സ്. ഞാൻ നിനക്ക് ഉള്ളിൽ തന്ന മനസ്സെന്ന ഘടകം എനിക്ക് മുഴുവാളത്തോടും കൂടി എന്നെ സ്നേഹിപ്പാൻ. നിന്റെ ഹൃദയം വികാരങ്ങളുടെ ഇരിപ്പിടം, വികാരങ്ങൾ ഉള്ളത് മനുഷ്യന, വികാരങ്ങൾ നിന്റെ ഉള്ളിൽ ഞാൻ തന്നിരിക്കുന്നത് എന്നെ അതുപയോഗിച്ച് സ്നേഹിപ്പാൻ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും, പിന്നെ അവിടെ ബാക്കിയൊന്നുമില്ല, ബാക്കിയൊന്നുമില്ല. ഹല്ലേലൂയ. ആ ആരാധനയിൽ എന്തോ ഒന്ന് അറിഞ്ഞു ഭക്തൻ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയുന്നതിനെ ആരാധിക്കും. പ്രീസലോ, ഞാനത് അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടെടുപ്പിന്റെ പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല, കൂടുതൊന്ന് പാടാം, പക്ഷേ ഹൃദയത്തിന് പാടണമെങ്കിൽ ഹലല ഇരുളും മാറി എന്ന് അറിയാവുന്നവന് മാത്രമേ അത് പാടാൻ പറ്റത്തുള്ളൂ. നാളേക്ക് നോക്കുമ്പോൾ ഉദയനക്ഷത്രം മാത്രം മനസ്സിൽ കാണുന്നവനെ അത് പാടാൻ പറ്റത്തുള്ളൂ, വേറൊരാൾക്ക് പാടാൻ പറ്റത്തില്ല. ഞങ്ങൾ അറിഞ്ഞതിനെ നമസ്കരിക്കുന്നു, അറിഞ്ഞതിനെ നമസ്കരിക്കുന്നു. അറിഞ്ഞു എന്ന ആ ടൈറ്റിലിന്റെ കീഴിൽ ഒത്തിരി കാര്യങ്ങൾ വരും. ഞാൻ അതിലേക്കൊന്നും അല്ല പോയത്, ഞാൻ ഈ കമാൻഡ്മെന്റ് എന്നുള്ള ഒരൊറ്റ വാക്യത്തിൽ നിന്ന് കാര്യം പറഞ്ഞത്. നമ്മുടെ ദൈവത്തിന് ആ നിലയിൽ കൊടുക്കുവാൻ ദൈവം യോഗ്യന്. ബൈബിള് പറയുന്നു, ദൈവത്തെ ദൈവമെന്നോർത്ത് അവർ മഹത്വപ്പെടുത്തിയില്ല. ഒരു ഔചിത്യമുണ്ട് പ്രിയമുള്ളവരെ, ദൈവം ആ ഔചിത്യം നിലയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമുക്കത് ഹൃദയപൂർവ്വം കൊടുക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org